എന്താ ഫോണില്? ആര് ഫോണില്? ശുത്ര സീരിയസ് ആയിട്ട് സംസാരിക്ക. ആരോടാ?
കുഞ്ഞിന് ആദ്യമായി പേരിട്ടപ്പോഴും എനിക്ക് ഫോണിൽ കൂടെ കാണേണ്ടി വന്നു. ഫോണിൽ കൂടെ തന്നെയാണ് ഞാൻ പേര് കുഞ്ഞിന് ആദ്യം വേദ എന്ന് വിളിക്കുന്നതും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അച്ഛനെന്ന നിലയിൽ മാനസികമായിട്ട് വളരെ 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 സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം നടന്നു തുടങ്ങി എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുവരാനോ ഒരു ഒന്നിനും സാധിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ഈ സ്റ്റുഡൻ്റ് വിസയിലുള്ളവർക്കുള്ളവർക്ക് അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതായത് നമുക്ക് സാമ്പത്തികവും, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ വരുമാനം, പിന്നെ ഈ പഠനം, ഇതെല്ലാം താറുമാറാവും. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പോവാം. അപ്പം ഞാൻ ഇത് വളരെ വിഷമത്തോടെ തന്നെ ഈ പറയുന്ന ഒരു വളർച്ചയും എനിക്ക് ആസ്വദിക്കാനോ കാണാനും പറ്റുന്നത് എല്ലാം ഫോണിൽ കൂടെയാണ് കാണുന്നത്.
അതെ, ഞാനും ചേട്ടനും കൂടി ഇപ്പൊ 5 വർഷം ഇപ്പോ ആ സമയത്തിലെല്ലാം നമ്മള് സ്വപ്നം കണ്ട ഒരു നിമിഷമായിരുന്നു എൻ്റെ ഡെലിവറി സമയമായാലും അതിനുശേഷമുള്ള കുഞ്ഞിനോട് നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം, അതൊക്കെ ഞാൻ വളരെ മിസ് ചെയ്തു. പിന്നെ ഇപ്പൊ വാവയാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് വിളിക്കുമ്പോഴേക്കും അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ സംസാരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്.
മെൽബണിലുള്ള വിഷ്ണു രാജാലാലും വിഷ്ണുവിൻ്റെ ഭാര്യ മിൻസിയും സംസാരിച്ചതാണ് നമ്മളിതുവരെ കേട്ടത്. കുഞ്ഞു ജനിച്ച ശേഷം 1.5 വർഷം പിന്നിട്ടിട്ടും കുഞ്ഞിനെ നേരിട്ടൊന്ന് കാണുവാൻ ഇതുവരെ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തിലാണ് മെൽബണിലുള്ള വിഷ്ണു. വിഷ്ണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ സാഹചര്യമാണ് ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം വിഷ്ണു, നമസ്കാരം മിൻസി. SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. മിൻസി നമ്മോടൊപ്പം കേരളത്തിൽ നിന്നാണ് ചേരുന്നത്, വിഷ്ണു ഇവിടെ മെൽബണിൽ നിന്നുമാണ് ചേരുന്നത്. മിൻസി കേരളത്തിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്?
ഞാൻ ട്രിവാൻഡ്രത്താണ്.
ട്രിവാൻഡ്രത്ത്. എന്തായാലും ആദ്യം തന്നെ ഇന്ന് ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ സംസാരിക്കുന്നതും നിങ്ങളോട് രണ്ടുപേരോടും സംസാരിക്കുന്നത്. ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ കോവിഡിന്റെ ഈ പ്രത്യേക സാഹചര്യത്തില് വേർപാടും സന്തോഷവും ദുഃഖവും ഇതൊക്കെ നിറഞ്ഞ പലതരം കാര്യങ്ങളാണല്ലോ പലയിടങ്ങളിലും നടക്കുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ കാര്യം പറയുമ്പോൾ, ആദ്യത്തെ കുഞ്ഞ് നിങ്ങൾക്ക് ജനിച്ചതിന് ശേഷം വിഷ്ണുവിന് ഇതുവരെ കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടില്ല, ആ കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. വിഷ്ണു അതൊന്ന് പങ്കുവെക്കാമോ? എങ്ങനെയാണ് മിൻസി മെൽബണിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോകാനിടയായ സാഹചര്യങ്ങളും അക്കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം വിഷ്ണു തന്നെ ഒന്ന് പങ്കുവെക്കാം.
ഞങ്ങൾ 2019 ഇവിടെ എത്തുന്നത്, മെൽബൺ വിക്ടോറിയയിൽ എത്തുന്നത്. മിൻസി പഠിക്കാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഏജന്റ് ബെൻസൻസ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കപ്പിളിൻ്റെ അഡ്വാൻറ്റേജ് പോളിസി എടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു, 4 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഞങ്ങളുടെ ഈ ഏജന്റ് ബെൻസൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ ഇൻഷുറൻസിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. അതായത് ഒരു വെയ്റ്റിംഗ് പീരീഡ് ആപ്ലിക്കബിൾ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ ആ വെയ്റ്റിംഗ് പീരീഡിനെ കുറിച്ച് ഞങ്ങൾക്ക് അധികം അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ഏജന്റ് പറഞ്ഞത് ഈ പോളിസിയിൽ മെറ്റേണിറ്റി കവറാവും, ഇവിടെ പ്രഗ്നൻസി പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മളിത് മനസ്സിലാക്കിയത് ഇവിടെ വന്നിറങ്ങി മിൻസിക്ക് ചെവിയിൽ നിന്ന് കുറച്ച് ഈ 14 മണിക്കൂറുള്ള യാത്രയിൽ കുറച്ച് ബ്ലഡിൻ്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു, ചെവിയിൽ ഇയർ ബാലൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ അനുസരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതനുസരിച്ച് യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും യൂണിവേഴ്സിറ്റി നമുക്ക് കമ്പാഷനേറ്റ് റിലീസ്, അതായത് ഇവിടെ നിന്ന് കമ്പാഷനേറ്റ് ബേസിൽ ഞങ്ങളെ ഇത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ആ സമയത്ത് ഞാൻ ഇവിടെ റീഫണ്ടും മറ്റു കാര്യങ്ങൾക്കുമായി ഞാനിവിടെ സ്റ്റക്കായി. അപ്പം ഇവിടെ കോവിഡ് ഫസ്റ്റ് സാഹചര്യം തുടങ്ങുന്ന സമയമായിരുന്നു. എനിക്കൊരു ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയ ജോലി കിട്ടി, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യും. മിൻസി നാട്ടിലാകപ്പെട്ടു പോയായിരുന്നു ചെയ്യും.
മിൻസി ആ ഒരു ആദ്യത്തെ ഇവിടെ വരാനിടയ സാഹചര്യങ്ങളും വന്ന ദിവസങ്ങളെ പറ്റിയും പങ്കുവയ്ക്കാമോ?
അതെ അതെ, ഞാൻ ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഞങ്ങളവിടെ എത്തി 1 വീക്കിനുള്ളിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴേക്കും എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ മെഡിക്കൽ ഇഷ്യൂസ്, ലൈക്ക് ഇത്രയും അവേഴ്സ് ട്രാവൽ ചെയ്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോവുകയായിരുന്നു ചെയ്ത്. അപ്പോൾ അപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത് GP കാണാനുള്ള സാഹചര്യങ്ങളുണ്ട്, അതേസമയം നമുക്ക് ഗൈനിക്കായിട്ടുള്ള കൺസൾട്ടേഷൻസ് നമ്മുടെ ഇൻഷുറൻസിൽ കവർ ആവില്ല എന്നുള്ള കാര്യം. പക്ഷേ ഈ സൈഡിൽ കൂടെ തന്നെ ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ യൂണിവേഴ്സിറ്റീസ് അപ്പോൾ ഈ മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു വെയിറ്റ് ചെയ്യൂ നമുക്ക് ലാസ്റ്റ് വരെ നോക്കാം, മാക്സിമം ഇവിടെ നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്തത്. പക്ഷേ ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയിരുന്നപ്പോഴേക്കും യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു, അപ്പോഴേക്കും എനിക്ക് 32 weeks ആയി. അപ്പോൾ 7th month കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലൈറ്റ് ട്രാവൽ പറ്റില്ലല്ലോ. അന്നേരം യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു ഇത് ഇൻഷുറൻസ് ഇനിയിപ്പോൾ കവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല, അവിടെ നിന്നൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഫ്ലൈ ബാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെന്തായാലും ഫൈനലൈസ് ചെയ്തു അവിടെ നിന്നിട്ട്. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് റിസ്ക് ചെയ്യുന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊരു റെസ്പോണ്ട് കിട്ടിയില്ല. മാത്രമല്ല നമുക്ക് 5 years കഴിഞ്ഞ് കിട്ടുന്ന യാത്രയ്ക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, അത്രയും നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ബേബിയുടെ ഹെൽത്ത് ആയാലും എൻ്റെ ഹെൽത്ത് ആയാലും അങ്ങനെ ഒരു റിസ്ക് ചെയ്യാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു 15 days പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കമ്പാഷനേറ്റ് ആൻഡ് കമ്പലിംഗ് റീസൺസിൽ എനിക്ക് റിലീസ് തരെയുണ്ടായേ. 2020 February തിരികെ വന്നു.
അപ്പൊ അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് പോയി അല്ലേ?
അതെ അതെ അതെ.
അപ്പൊ അതിനുശേഷം പഠനം അവിടെ തുടർന്നോ ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ എന്താണ് ചെയ്തത്?
അതെ, ഞാൻ 2020 February വന്നു. എനിക്ക് March 31st ബേബി ഗേൾ വന്നേ. പിന്നീട് എനിക്ക് എങ്ങനെയെങ്കിലും ഹസ്ബൻഡ് അവിടെ സ്റ്റിൽ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് അത്രയ്ക്കും ആഗ്രഹിച്ച് കുറേ ഡ്രീംസ് ഒക്കെ കണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് ഓസ്ട്രേലിയ ഹയർ സ്റ്റഡീസിന് എത്തിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പാതി വഴിയിൽ എനിക്ക് ഡ്രോബാക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. സ്കോളർഷിപ്പ് രീതിയിൽ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂണിവേഴ്സിറ്റീസിനെ ലിസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെ എനിക്ക് 2020 July തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. 2020 തന്നെ ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ഞാൻ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസസ് കംപ്ലീറ്റ് ചെയ്തു 2020 December. ഇപ്പം ഞാൻ അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുക. 1 semester കംപ്ലീറ്റ് ചെയ്തു, ഇപ്പം 2 semester സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സിൻസ് July 2020 ഞാൻ സ്റ്റഡീസ് ഓഫ് ഷോർ ആയിട്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഇപ്പോഴത്തെ ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ 2nd semester ഫൈനൽ സെമസ്റ്ററിലും എനിക്ക് പ്ലേസ്മെൻ്റ് ഉണ്ട്, കമ്പൽസറി പ്ലേസ്മെൻറ്റ്സാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലും ഒരു ആൻസൈറ്റിയിൽ ഞാൻ ഇരിക്കുകയത്. ഇവിടെ കറൻ്റ്ലി ഞാൻ വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഫ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മളിപ്പോൾ എക്സംഷൻസ് വേണമല്ലോ. അപ്പോൾ എക്സംഷൻസ് കപ്പിൾ ഓഫ് ടൈംസ് ഹസ്ബൻഡ് ട്രൈ ചെയ്തു, പക്ഷേ അത് കിട്ടുന്നില്ല.
എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ കുഞ്ഞിനെ എന്റെ കൈ കൊണ്ട് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് 5 years കഴിഞ്ഞ് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ, ഇപ്പം ഞാൻ ഈ 1.5 വർഷമായിട്ട് വീഡിയോ കോള് വഴിയാണ് കാണുന്നത്. എന്തുകൊണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ എഫേർട്ടും വെറുതെ ആവും. ഈ പഠനവും മറ്റു കാര്യങ്ങളും എല്ലാം മൊത്തത്തിലൊരു വരുന്ന ബാധ്യതയും ഈ ഇതുകൊണ്ട്. അപ്പം താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ട് എത്തിക്കാനാണ് തോന്നുന്നത്. ഇതിൻ്റെ വേർപാട് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. അതിൻ്റെ വളർച്ചയും എല്ലാം നമ്മൾ ഈ മൊബൈലിൽ കൂടെയും ഈ ഫോട്ടോയിലൂടെയും കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ.
അപ്പോൾ ഡിപ്പെൻഡന്റ് വിസയിലായിരുന്നപ്പോൾ ഭാര്യ ജിൻസി നാട്ടിലേക്ക് പോയതിനു ശേഷം ഇവിടെ തുടരാനായിട്ട് എത്ര കാലം അനുമതി ഉണ്ടായിരുന്നു?
എനിക്കിവിടെ തുടരുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് ഞങ്ങൾക്ക് വിസ നിലവിലുണ്ട്, ഞങ്ങൾക്ക് COE മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ COE അടുത്ത യൂണിവേഴ്സിറ്റി ശരിയായതുകൊണ്ട് ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾക്ക് അതിന് വേണ്ടി. പക്ഷെ ഞാൻ എനിക്ക് ഉടനെ തന്നെ എനിക്ക് ആ COE അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റും. കുഞ്ഞിൻ്റെ ഈ വളർച്ചയൊക്കെ മൊബൈലിൽ കൂടെ കണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഒരു അച്ഛനെന്ന നിലയിൽ എല്ലാ ഫീലിങ്സും വെച്ച് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാ രീതിയിലും എൻ്റെ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് ലെറ്റർ മേടിച്ചും എല്ലാ എക്സംഷനും എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെല്ലാം എനിക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ വഴി. അപ്പോൾ അതുവഴി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു എനിക്ക്. പിന്നെ ഇടയ്ക്ക് വെച്ച് ചെറിയ ചെറിയ ഡിപ്രഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ പല പലരോട് സംസാരിച്ചും ഒക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ കുടുംബത്തെ ഓസ്ട്രേലിയയിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്? ഏതെല്ലാം തരത്തിലുള്ള, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഏതെല്ലാം തരത്തിലുള്ള ഇളവുകളാണ് അപേക്ഷിച്ചിരിക്കുന്നത്? അതിനെന്ത് മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്?
ഞങ്ങളിൽ ഉള്ള നിലവിലുള്ള യൂണിവേഴ്സിറ്റിയുടെ റിലീസ് ലെറ്ററും പിന്നെ ഞങ്ങളുടെ പ്രത്യേക യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട്, ഞങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് ഒരു 15 തരം എവിഡൻസോട് കൂടി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാനൊരു ക്രിട്ടിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യും ഐ എച്ച് കെയറിൽ. അപ്പോൾ അതിൻ്റെ ലെറ്റർ എല്ലാം കൂടെ വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ നിലവിൽ ഞങ്ങൾ 500 സർക്കാസ് വിസയാണ്. സർക്കാസിന് ഇപ്പം അപ്രൂവൽ കിട്ടുന്നുണ്ട് ചിലർക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്.
അപ്പൊ അതിന് എത്ര പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു? അതിന് മറുപടി
ഏകദേശം 6 പ്രാവശ്യം ഞാൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ 6 പ്രാവശ്യം റിജക്ഷൻ ആണ് വന്നത്.
എന്താണ് കാരണം പറഞ്ഞിരിക്കുന്നത്?
കാരണം ഇപ്പൊ നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു മറുപടിയാണ്.
അവിടെ അമ്മയും കുഞ്ഞും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ വിഷ്ണു അടുത്തില്ലാത്ത ഒരു ദുഃഖം, അക്കാര്യം കൂടി ഒന്ന് പങ്കുവെക്കാം.
അതെ, ഞാനും ചേട്ടനും കൂടി ഇപ്പൊ 5 വർഷം ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോ ആ സമയത്തിലെല്ലാം നമ്മള് സ്വപ്നം കണ്ട ഒരു നിമിഷമായിരുന്നു എൻ്റെ ഡെലിവറി സമയമായാലും അതിനുശേഷമുള്ള കുഞ്ഞിനോട് നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം, അതൊക്കെ ഞാൻ വളരെ മിസ് ചെയ്തു. പിന്നെ ഇപ്പോൾ വാവയാണെങ്കിൽ തന്നെ ഹസ്ബൻഡ് വിളിക്കുമ്പോഴേക്കും അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ സംസാരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ എന്താ പറയാ,
വിഷ്ണുവിന് എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
ആ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഞാൻ ആ സമയത്ത് ടിക്കറ്റ് എടുത്തായിരുന്നു. ആക്ച്വലി ആ സമയത്ത് ഇവിടെ നാട്ടിലെ കോവിഡ് സാഹചര്യം കൂടുന്നതും ഇവിടെ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനെ എൻ്റെ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾമോസ്റ്റ് ക്യാൻസലായി ആ സമയത്ത്. അപ്പോൾ അപ്പം നിലവിൽ ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അതായത് ആ മാസത്തുണ്ടായിരുന്നു. അപ്പം എൻ്റെ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലായി. അങ്ങനെയാണ് ഈ തടസ്സം നേരത്തെ. അപ്പം ആ പിന്നെ ആ മൊമെന്റ് പോയി. വലിയ ആഗ്രഹമായിരുന്നു എന്റെ കുഞ്ഞോമനെ ഒന്ന് കയ്യിലെടുക്കുക എന്നുള്ളത്. ഇതുവരെ നടന്നിട്ടില്ല.
അപ്പോൾ ഈ ആ സമയത്ത് പോകാനായിട്ട് കഴിഞ്ഞില്ല, ക്യാൻസലായി പോയിന്ന് പറഞ്ഞല്ലോ. പിന്നീടും പോകാനായിട്ട് ശ്രമിച്ചായിരുന്നു, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാതെ നടക്കില്ലായിരിക്കും ആ സമയത്ത്?
അല്ലാതെ ആ സമയത്ത് പിന്നെ മിൻസി പഠനം തുടങ്ങി. അപ്പം അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠന ചെലവും ഒക്കെ ഉണ്ടല്ലോ. ഓൺലൈൻ ആണെങ്കിലും നമ്മൾ ഫീസ് അടക്കണം. പിന്നെ കുഞ്ഞിന്റെ ചെലവുകളും എല്ലാം എൻ്റെ ഒരു ജോലിയെ ഡിപ്പെൻഡ് ചെയ്താണ്. നാട്ടിൽ പോയാലും നിലവിലെ സാഹചര്യം വെച്ച് പിടിച്ചിരിക്കുന്നത് പാടാ. അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്.
ഇനിയിപ്പോൾ വിഷ്ണുവിന്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ പ്ലാൻ? എന്താണ് ഇപ്പോൾ അവർക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ തീരുന്നത് വരെ, അവസാന എന്താ പറയാ നിയന്ത്രണങ്ങളൊക്കെ മാറുന്നത് വരെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്ലാൻ?
ഞാന് ഈ പറഞ്ഞ കണക്ക് ഇതിപ്പം നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല. കാര്യം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി, ഞങ്ങൾ ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത്, പിന്നെ ഞാനെടുത്ത എഫേർട്ട്, ഇവിടെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സാഹചര്യം, പിന്നെ എനിക്ക് മിസ്സായ മൊമെൻറ്റ്സ്, ഇപ്പോൾ അപ്പം ഇതെല്ലാം ഞാൻ സഹിച്ചു നിൽക്കുന്നു പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇവിടെ നിന്ന് പോകുന്നത് അഥവാ എനിക്ക് ഞാൻ മാക്സിമം നോക്കും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 2 മാസത്തിനകത്ത് വെച്ച് തിരിച്ചു പോയി അവരെ കൂടെ നിൽക്കാനാണ്. പിന്നെ അതായത് എനിക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കുഞ്ഞിന് 2 വയസ്സാകുമ്പോഴെങ്കിലും എനിക്കൊന്ന് എടുക്കണം. അല്ലാതെ അച്ഛൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാക്സിമം നോക്കി നമ്മൾ ഇത് തന്നെയാണ് പറയാം. ഇപ്പം ഓസ്ട്രേലിയ നിലവിൽ കഷ്ടപ്പെടുന്നതും ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, അതും സെയിം അവസ്ഥയാണ്. എൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന, അവരും സെയിം അവസ്ഥയാണ്, എന്നും വിഷമങ്ങളും സാഹചര്യങ്ങളും. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. വിദ്യാർത്ഥികളും ഉണ്ട്, ചിലപ്പം വിസാക്കാരും ടെമ്പററി വിസാക്കാരും. അപ്പം അവർക്കൊക്കെ ഒരു കരുണ കാണിച്ച് ഈ കുഞ്ഞുങ്ങളെ വേർപ്പെടുത്തുന്ന ഈ ഒരു ഒരു ഇതിൽ നിന്നും ഇത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിക്കാനും അവരുടെ പാരൻസിനായിട്ട് ഒത്തുചേരാനും ഉള്ള ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുവഴി, അതുപോലെ തന്നെ ഈ ഫാദേഴ്സ് ഡേക്ക് ഇതുപോലെ എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. കുഞ്ഞിനെ കാണാതെ ഇതുവരെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്.
വിഷ്ണു മിൻസി, എന്തായാലും വേർപാടിന്റെ ഈ ദുഃഖം നിങ്ങൾ പങ്കുവച്ചു. ഈ ദുഃഖത്തിനിടയിലും കൊച്ചുണ്ടായതിൻ്റെ ഒരു സന്തോഷം എന്തായാലും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിഷ്ണുവിന് ഫാദേഴ്സ് ഡേ ആശംസകളും ഈ ഒരു വേർപാടിന്റെ ഇടയിലും ഫാദേഴ്സ് ഡേ ആശംസകൾ തന്നെ നേരും.
താങ്ക് യു ഡെലസ്, വളരെ സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയാലും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയാലും.
എനിക്കൊരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാനുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാച്ചിൽ ഇപ്പോൾ 10 സ്റ്റുഡൻസ് ഓഫ് ഷോർ ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ വേറെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയായിട്ടാണ് അവിടെ അഡ്മിഷൻ എടുത്ത് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ന് തിരികെ വരാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അതിനൊരു ഉത്തരം എത്ര വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ബോർഡർ റെസ്ട്രിക്ഷൻസ് ആയി കഴിഞ്ഞാലും മറ്റ് കുറെ പ്രതിസന്ധികളാണ് നേരിടുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് ഇത് ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞാലും മറ്റ് ഒഫീഷ്യൽസ് ആയിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ഒരു സാഹചര്യം കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്.
എന്തായാലും ഈ കാര്യങ്ങൾ മാറി മറിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി നമ്മളോടൊപ്പം ഈ ഫാദേഴ്സ് ഡേയിൽ നമുക്കിപ്പം ഈ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു വെരി മച്ച്.